ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെഎസ്ആർടിസിക്ക് ഈ മാസം 122 കോടി രൂപ കൂടി സഹായം അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത തുടരുന്നു. തൃശൂർ കൊടകരയിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന 2-നില കെട്ടിടം ഇടിഞ്ഞുവീണ് 3 പേർ മരിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് മന്ത്രി കെ രാജൻ. വാർത്തകൾ വിശദമായി. അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൊല്ലം വിജിലൻസ് കോടതി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വികസന പ്രവർത്തനങ്ങൾ സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ കൈകളിലെത്താൻ അഴിമതിക്കെതിരായ നടപടികൾ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ 680 അഴിമതി കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 230 ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിജിലൻസ് കേസുകളുടെ അതിവേഗ തീർപ്പ് ലക്ഷ്യമാക്കിയാണ് കൊല്ലത്ത് കോടതി അനുവദിച്ചത്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ കേസുകളാണ് കോടതിയുടെ പരിധിയിൽ വരുന്നത്. കെഎസ്ആർടിസിക്ക് ഈ മാസം 122 കോടി രൂപ കൂടി ധനസഹായം അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ വിതരണത്തിന് 72 കോടി രൂപയും മറ്റു കാര്യങ്ങൾക്ക് 50 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഇതോടെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് കെഎസ്ആർടിസിക്ക് അനുവദിച്ച ധനസഹായം 6523 കോടി രൂപയായെന്ന് മന്ത്രി പറഞ്ഞു. ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ 900 കോടി രൂപയാണ് കോർപ്പറേഷന് വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ 388 കോടി രൂപ 3 മാസത്തിനകം തന്നെ ലഭ്യമാക്കി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എംപിമാരുടെ യോഗം അടുത്ത മാസം 4 തിരുവനന്തപുരത്ത് ചേരും. രാവിലെ 11 മുതൽ തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് യോഗം. സമ്മേളനകാലത്ത് ഉന്നയിക്കേണ്ട കേരളത്തിന്റെ ആവശ്യങ്ങളിൽ ധാരണയിലെത്താനാണ് യോഗം ചേരുന്നത്. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രാവേളയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാവർക്കും ആശംസകൾ നേർന്നു. വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഈ പുണ്യോത്സവം എല്ലാവർക്കും സന്തോഷം, സമൃദ്ധി, ഭാഗ്യം, നല്ല ആരോഗ്യം എന്നിവ കൊണ്ടുവരട്ടെയെന്ന് ഇരുവരും ആശംസിച്ചു. 2020 അതിർത്തി സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുണ്ടായ വിശ്വാസരാഹിത്യം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും അംഗീകരിച്ച അതിർത്തി നിർണയ സംവിധാനം പുനരുജ്ജീവിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇന്ത്യ ചൈന അതിർത്തിയിൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കി സമാധാനവും ശാന്തിയും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചൈനീസ് പ്രതിരോധ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എടുത്തുപറഞ്ഞു. ഉഭയകക്ഷി ബന്ധങ്ങളിൽ സാധാരണ നില തിരിച്ചുകൊണ്ടുവരാൻ ഇരു രാജ്യങ്ങളും ശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. വിവിധ തലങ്ങളിൽ പ്രശ്നപരിഹാരത്തിനും സംഘർഷ ലഘൂകരണത്തിനും കൂടിയാലോചനകൾ തുടരാനും രാജ്നാഥ് സിംഗും അഡ്മിറൽ ഡോങ് ജുനും കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചു. 2019 മുതൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ അംഗീകാരം എടുത്തുകളയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിച്ചു. രജിസ്റ്റർ ചെയ്തതും എന്നാൽ അവശ്യ വ്യവസ്ഥകൾ പാലിക്കാത്തതുമായ 345 പാർട്ടികൾ പട്ടികയിലുണ്ട്. സ്വന്തമായി ഓഫീസുകൾ പോലുമില്ലാത്ത പാർട്ടികളാണ് ഇവയിൽ ഏറെയും. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലെ ജലനിരപ്പ് ക്രമീകരിച്ചു തുടങ്ങി. ഇതിന്റെ ഭാഗമായി മലമ്പുഴ ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകൾ രാവിലെ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
മലമ്പുഴ ഡാം തുറന്ന സാഹചര്യത്തിൽ കൽപ്പാത്തി ഭാരതപ്പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂർണ്ണ സംഭരണശേഷിയോട് അടുത്ത മീങ്കര ഡാമിന്റെ 2 സ്പിൽവേ ഷട്ടറുകൾ ഇന്നലെ തുറന്നിരുന്നു. 5 സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. ഗായത്രിപ്പുഴയുടെ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ 3 സ്പിൽവേ ഷട്ടറുകൾ 20 സെന്റിമീറ്ററിൽ നിന്നും 30 ഉയർത്തിയിട്ടുണ്ട്. മംഗലം ഡാമിന്റെ 6 ഷട്ടറുകളും 30 സെന്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട്. ജലനിരപ്പ് അനുവദനീയമായ അളവിൽ കൂടാതിരിക്കും ശിരുവാണി ഡാമിന്റെ സ്ലൂയിസ് ഷട്ടറും ഉയർത്തിയിട്ടുണ്ട്.
ജലനിരപ്പ് അപകടകരമായി ഉയർന്നതിനെ തുടർന്ന് കോഴിക്കോട്, കോരപ്പുഴ, മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ, തൃശൂരിലെ കരുവല്ലൂർ, ചാലക്കുടി, പാലക്കാട്, കാവേരി, വയനാട്, കബനി നദികളിൽ മഞ്ഞ ജാഗ്രത നൽകി. തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കാലവർഷത്തിന് നേരിയ തോതിൽ ശക്തി കുറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയെ തുടർന്ന് നദികളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റിന്റെ റിപ്പോർട്ട്.
മഴയുടെ പശ്ചാത്തലത്തിൽ ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. രാവിലെ 10 മണിയോടെയാണ് ഷട്ടറുകൾ ഉയർത്തിയത്. ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ്. 10 ക്യൂബിക് മീറ്റർ വെള്ളം ഘട്ടം ഘട്ടമായി ഒഴുക്കിവിടും. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയിൽ മാനന്തവാടി താലൂക്കിലെ പെരിഞ്ചേരി മലയിൽ 21 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബത്തേരി കല്ലൂർ പുഴ കരകവിഞ്ഞതോടെ നൂൽപ്പുഴ പുഴങ്കുനി ഉന്നതിയിലെ 4 കുടുംബങ്ങളിലെ 9 പേരെ മാറ്റിപ്പാർപ്പിച്ചു. വെള്ളമുണ്ട പുളിഞ്ഞാൽ ഭാഗത്ത് റോഡിൽ വലിയ ഗർത്തവും രൂപപ്പെട്ടു. പുഴകളിലും തോടുകളിലും ശക്തമായ നീരൊഴുക്കാണ്. അതുകൊണ്ട് തന്നെ മീൻ പിടിക്കാനോ കുളിക്കാനോ വെള്ളത്തിലിറങ്ങരുതെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീയും അറിയിച്ചു.
നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വൈകിട്ട് 3:30 സ്പീക്കറുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ. മുസ്ലീം ലീഗ് സംസ്ഥാന നേതൃയോഗം മലപ്പുറത്ത് ആരംഭിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും PV അൻവറിന്റെ മുന്നണി പ്രവേശനം ഉൾപ്പെടെ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൃശൂർ കൊടകരയിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ഇരുനില കെട്ടിടം ഇടിഞ്ഞുവീണ് 3 പേർ മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശികളായ രൂപൽ, രാഹുൽ, ആലിം എന്നിവരാണ് മരിച്ചത്. അപകട സമയത്ത് 12 പേർ കെട്ടിടത്തിലുണ്ടായിരുന്നു. ജോലിസ്ഥലത്തേക്ക് പോകാൻ തൊഴിലാളികൾ ഇറങ്ങുന്നതിനിടയിലാണ് വീട് തകർന്നത്. 9 പേർ ഓടി രക്ഷപ്പെട്ടു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് കളക്ടർ അറിയിച്ചു. കെട്ടിടം ഇടിഞ്ഞുവീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവം വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ലേബർ കമ്മീഷണർക്ക് മന്ത്രി V ശിവൻകുട്ടി നിർദ്ദേശം നൽകി. തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടികൾ തൊഴിൽ വകുപ്പ് കൈക്കൊള്ളുമെന്ന് മന്ത്രി അറിയിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. സംസ്ഥാന റവന്യൂ സർവേ ഭൂരേഖ വകുപ്പ് സംഘടിപ്പിക്കുന്ന 4 ദിവസത്തെ ഡിജിറ്റൽ റീസർവേ ഭൂമി ദേശീയ കോൺക്ലേവിന്റെ ഭാഗമായ പ്രതിനിധിയോഗം കോവളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. രാജ്യത്തിന്റെ വിവിധ മേഖലകളിലും ഭൌതിക സാഹചര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുമ്പോഴും ഭൂപരിപാലന രംഗത്ത് വേണ്ടതുപോലെ മാറ്റമുണ്ടാവുന്നില്ലെന്ന് K രാജൻ അഭിപ്രായപ്പെട്ടു. എടപ്പാളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിംഗ് ആന്റ് റിസർച്ച്, കമ്പ്യൂട്ടർ ലാബ്, IDTR മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ മന്ത്രി KB ഗണേഷ്കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിൽ ഡ്രൈവർമാർക്ക് വിദഗ്ധ പരിശീലനം നൽകുന്നതാണ് പദ്ധതി. മലപ്പുറം KSRTC ബസ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സും വൈകിട്ട് മന്ത്രി ഗണേഷ്കുമാർ ഉദ്ഘാടനം ചെയ്യും. ചെന്നൈയിൽ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് ടൂർണമെന്റ് വനിതാ വിഭാഗത്തിൽ ഒഡീഷ ഹോക്കി അസോസിയേഷനും പഞ്ചാബും ഫൈനലിൽ ഏറ്റുമുട്ടും. ഉച്ചയ്ക്ക് 2:00 ഫൈനൽ. കണ്ണൂരിൽ സംസ്ഥാന ജൂനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തിരുവനന്തപുരത്തെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ തൃശൂർ പത്തനംതിട്ടയെ എതിരില്ലാത്ത 9 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗവുമായി ബന്ധപ്പെട്ട പഴയ ഫയലുകൾ തീർപ്പാക്കുന്നതിന് നാളെ ഫയൽ അദാലത്ത് സംഘടിപ്പിക്കും. കണ്ണൂർ കോഴിക്കോട് മലപ്പുറം RDDമാരുടെ കീഴിൽ കാസർഗോഡ്, കണ്ണൂർ കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ 2024 ഡിസംബർ 31 വരെ തീർപ്പാക്കാത്ത ഫയലുകളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അദാലത്ത് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. SFI 18th അഖിലേന്ത്യാ സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. പ്രതിനിധി സമ്മേളനം മുതിർന്ന ദൃശ്യമാധ്യമ പ്രവർത്തകൻ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനം 30-ന് കടപ്പുറത്തെ ഫ്രീഡം സ്ക്വയറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട ജീവനോപാധി നഷ്ടപരിഹാരം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോ ദിവ്യ S. അയ്യർ വിതരണം ചെയ്തു. തുറമുഖ നിർമ്മാണത്തെ തുടർന്ന് ഉപജീവനമാർഗ്ഗം നഷ്ടപ്പെട്ടെന്ന് കണ്ടെത്തിയ 15 കുടുംബങ്ങൾക്കാണ് 43 ലക്ഷം രൂപയോളം നഷ്ടപരിഹാരം നൽകിയത്. ഇതുവരെ 2,940 കുടുംബങ്ങൾക്കായി 114,73,00,000 രൂപ നഷ്ടപരിഹാരമായി വിതരണം ചെയ്തിട്ടുണ്ട്. ആകാശവാണി പ്രക്ഷേപണത്തിന്റെ 90th വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നിലയം കാഴ്ച പരിമിതർക്കായി പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ PT ബാബുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ താൽക്കാലിക അനൌൺസറും തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലെ കൃഷിദർശൻ അവതാരകനുമായ സജികുമാർ പോത്തൻകോട് നിര്യാതനായി. 49 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. KSRTC ഈ മാസം 122 കോടി രൂപ കൂടി സഹായം അനുവദിച്ചതായി മന്ത്രി K N ബാലഗോപാൽ. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത തുടരുന്നു. തൃശൂർ കൊടകരയിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ഇരുനില കെട്ടിടം ഇടിഞ്ഞുവീണ് 3 പേർ മരിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് മന്ത്രി K രാജൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.